തുടർന്ന് നാം ചിന്തിക്കുന്നത് അനോയിന്റഡ് മാൻഡിൽ. നിരന്തര പരിശ്രമം ചെയ്യുന്നവരെയാണ് യഹോ തന്റെ പ്രവൃത്തികൾക്കായി വിളിച്ചു വേർതിരിക്കുന്നത്. സദൃശവാക്യ 6:6 ഉറുമ്പിനെ നോക്കി ബുദ്ധി പഠിക്കുന്ന മടിയന്മാർക്ക് ഉപദേശം നൽകുന്നതായി കാണാം. അധ്വാനശീലമുള്ളവർക്ക് ആ ദിവ്യ വിളി ലഭിക്കും. ബർണബാസിനെയും ശൗലിനെയും വേലയ്ക്കായി വേർതിരിക്കുവാൻ പരിശുദ്ധാത്മാവ് നിർദ്ദേശിച്ചത് അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോഴാണ്. മോശയെ വിളിച്ചത് ആടിനെ തീറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ്. ഗിദെയോനെ വിളിച്ചതും അധ്വാനി ആയതുകൊണ്ടാണ്. വിളിച്ചവരെ കൊണ്ട് ചെയ്യേണ്ട പ്രവൃത്തിക്കായുള്ള കഴിവും യഹോവ തന്നെ അവർക്ക് നൽകുകയും പ്രവൃത്തി ചെയ്യിക്കുകയും ചെയ്യുന്നു. അഭിഷേകത്തിന്റെ ശക്തി ലഭ്യമായ ഒരു വ്യക്തിയാണ് എലീശ. 1 Kings 19:19 ആസ്പദമാക്കി ഈ ശക്തിയെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. അഭിഷേകത്തിന്റെ പുതപ്പ്. പണ്ട് രാജാക്കന്മാർ അന്തസ്സിനായി വലിയ പുതപ്പണിഞ്ഞിരുന്നു. യോനാഥാൻ തന്റെ മേലങ്കി ദാവീദിന് സമ്മാനമായി നൽകിയിരുന്നു. ശ്രീലങ്കയിലും കേരളത്തിലും പണ്ട് സമ്പന്നർ നേരിയൽ, പിന്നീട് നേരിയതായി മാറി എന്ന് വിളിക്കുന്ന പുതപ്പ് കഴുത്തിന് ചുറ്റുമണിഞ്ഞിരുന്നു. ഇന്ന് രാഷ്ട്രീയക്കാർ കൊടിയുടെ വർണ്ണ നിറമുള്ള കരയുള്ള നേരിയത കഴുത്തിന് ചുറ്റും അണിയുന്നു. എന്താണ് അഭിഷേകം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? അഭിഷേകം ഒരു വ്യക്തിയെ ദൈവത്തിനായി വേർതിരിക്കുന്നു. ആ വ്യക്തിയെ കൊണ്ട് ദൈവത്തിന് പ്രാവർത്തികമാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ദൈവം തന്റെ വിളിയെയും തിരഞ്ഞെടുപ്പിനെയും ഏത് വിധേനയും വെളിപ്പെടുത്തുന്നു. അഭിഷേകത്തിന്റെ ശക്തി പ്രവഹിക്കുന്നത് നോട്ടത്തിലോ പ്രവൃത്തിയിലോ ഏത് വിധവുമാകാം. ഒരിക്കൽ സാധു സുന്ദർ സിംഗ് തിരുവനന്തപുരത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബാലൻ അവിടെ എത്തി. ഉപദേശിയുടെ നോട്ടം വചന ശ്രദ്ധയോടെ കേൾക്കുന്ന ബാലന്റെ മേൽപ്പതിഞ്ഞു. ആ നോട്ടം ഒരു വലിയ ശക്തിയായി അവനിലേക്ക് ഒഴുകിയെത്തുവാൻ കാരണമായി. ആ ബാലൻ വർഷങ്ങൾക്ക് ശേഷം ഒരു വലിയ സുവിശേഷകനായി തീർന്നു. അഭിഷേകത്തിന്റെ ശക്തി ഒരു വ്യക്തിയെ പ്രവർത്തനക്ഷമതയുള്ളവനാക്കുമ്പോൾ സാത്താൻ അവിടെ എത്തി അവന്റെ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നു. ഏലിയാവിന്റെ ജീവിതത്തിലുണ്ടായ ചില അനുഭവങ്ങൾ അദ്ദേഹത്തെ നിരാശയിലാക്കി. എന്നാൽ തന്റെ മകനെ ശക്തിപ്പെടുത്തുവാൻ മോശയോട് സംസാരിച്ച ഹോരേബിൽ അഥവാ സീനായിൽ വെച്ച് ദൈവം ഏലിയാവിനോടും സംസാരിക്കുന്നു. ആ സാന്നിധ്യത്തിന്റെ ശബ്ദത്തിന്റെ ശക്തിയാൽ ആ ശക്തിപ്രവാഹം താങ്ങുവാൻ കഴിയാതെ തന്റെ പുതപ്പ് കൊണ്ട് ഏലിയാവ് മുഖം മൂടി. തീ കൊണ്ട് ഉത്തരം അരുളുന്നവൻ യഥാർത്ഥ ദൈവമെന്ന് കർമേലിൽ തെളിയിച്ചവന്റെ നിരാശ മാറ്റി വീണ്ടും അവനെ യഹോവ ചുമതലകൾ ഏൽപ്പിച്ചു. ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞും മഴയും പെയ്യുകയില്ല എന്ന് പറഞ്ഞവന്റെ ധൈര്യം ചോർന്നുപോയി. പക്ഷെ യഹോവ അവന് ധൈര്യം നൽകി വീണ്ടും അവനെ ദൗത്യമേൽപ്പിക്കുന്നതായി 1 Kings 19:3-20 വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് കാണാവുന്നതാണ്. ദൈവപൈതങ്ങളായി ജീവിക്കുവാൻ തയ്യാറാകുന്ന നമ്മെ ഭയപ്പെടുത്തി പിന്തിരിഞ്ഞ് ഓടിയാൻ പ്രേരിപ്പിക്കുന്ന അനേക ഘടകങ്ങളുമായി സാത്താൻ എത്തുന്നു. നാം ദൈവവൈതലായി ജീവിച്ച് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുമ്പോഴാണ് നമ്മളെ പിന്തിരിഞ്ഞോടുവാൻ അവൻ നിർബന്ധനാക്കുന്നത്. ഭയപ്പെടുത്തിയാണ് അവൻ നമ്മെ ഓടിക്കുന്നത്. ഒരിക്കൽ നെപ്പോളിയനും കൂട്ടരും യുദ്ധം ചെയ്തു മുന്നേറുമ്പോൾ യുദ്ധത്തിന്റെ കഠിനത കണ്ട പട്ടാളക്കാർ നദി കടക്കുവാൻ ഉപയോഗിച്ച പാലത്തിൽ കൂടി തിരിഞ്ഞോടുവാൻ ശ്രമിച്ചു. ഇത് മനസ്സിലാക്കിയ നെപ്പോളിയൻ സൈന്യത്തെ മുന്നോട്ട് വിട്ട ശേഷം ആ പാലം അങ്ങ് തകർത്തു. തിരിഞ്ഞോടാൻ നിർവാഹമില്ലാതായപ്പോൾ യുദ്ധം ചെയ്തേ മതിയാകൂ എന്ന അവസ്ഥയിലായവർ ധൈര്യമായി പ്രവർത്തിക്കുകയും അതവരെ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്തു. നാമോ ഇന്ന് യുദ്ധമുഖത്താണ്. അതിനാൽ അഭിഷേകത്തിന്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. ഈ യുദ്ധം ജയിക്കുവാൻ അഭിഷേകത്തിന്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. പരിശുദ്ധാത്മ ശക്തി പ്രാവിന്റെ രൂപത്തിൽ യേശുവിന്റെ മേൽ വന്നപ്പോൾ ശിഷ്യന്മാരുടെ മേൽ അഗ്നി നാവായി പതിയായിരുന്നു. ഈ ശക്തി ലഭിക്കുന്നവരാരും പിന്നീട് വേലയ്ക്ക് അമാന്തിച്ചില്ല. ശക്തി ലഭിച്ച പുറപ്പെടാൻ അവരോട് ആവശ്യപ്പെട്ടത്. ശക്തി ലഭിച്ചപ്പോൾ ഉടൻ പുറപ്പെടുകയാണ് ശിഷ്യന്മാർ ചെയ്തത്. ആത്മീയ ശുശ്രൂഷയ്ക്ക് ദൈവം നിയോഗിക്കുന്നവരെ ദൈവം തന്നെയാണ് അഭിഷേകം ചെയ്യുന്നത്. അഭിഷേക ശുശ്രൂഷ ആദ്യം ചെയ്ത വ്യക്തിയാണ് ഏലിയാബ്. ദൈവം നിയോഗിച്ച ശുശ്രൂഷയ്ക്കായി ഉടൻ തന്നെ ഏലിയാവ് പുറപ്പെട്ടു. അവന്റെ നിരാശ മാറി, ഭയം മാറി, ധൈര്യം വന്നപ്പോൾ ഏലിയാവ് പുറപ്പെട്ടു. ഏലിയാവ് പുറപ്പെട്ട ഏലിയാവ് എന്താ ചെയ്തതെന്ന് നമുക്കൊന്ന് നോക്കാം. 1 Samuel 19:19 എലീശയെ കണ്ടെത്തി. അവൻ 12 കാള പൂട്ടി ഒഴിവിച്ചു കൊണ്ടിരുന്നു. 12-ാമത്തേതിനോട് കൂടെ താൻ തന്നെയായിരുന്നു. ഏലിയാവ് അവന്റെ അരികെ ചെന്ന് തന്റെ പുതപ്പ് അവന്റെ മേലിട്ടു. അവൻ കാളയെ വിട്ട് ഏലിയാവിന്റെ പിന്നാലെ ഓടി. ഈ പുതപ്പിന്മേൽ അഭിഷേകം, വിളി, പ്രവചനം ഇവയുണ്ടായിരുന്നു. ദൈവവിളിയുടെ, ദൈവശക്തിയുടെ പ്രതിഫലനമായിരുന്നു ഈ പുതപ്പ്. അപ്രകാരമുള്ള പുതപ്പ് ഏലീശയുടെ മേൽ വീണപ്പോൾ ഒന്നും ഉരിയാടാതെ വേഗത്തിൽ മുൻപോട്ട് പോയ ഏലിയാവിന്റെ പുറകെ ഏലീശ ഓടി. ഏലിയാവ് ഒന്നും പറഞ്ഞില്ല, പുതപ്പിട്ടതേ ഉള്ളൂ. പുതപ്പിട്ടേച്ച് മുമ്പോട്ട് പോയ പ്രവാചകന്റെ പുറകെ ഏലീശ ഓടി. അപ്രകാരം ഓടണമെങ്കിൽ ആ പുതപ്പിന്റെ ശക്തി, ആ പ്രത്യേകതരം വിളിയുടെ ശക്തി നാം ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും എല്ലാം അപ്പുറമാണ്. വിളി മനസ്സിലാക്കിയവൻ കാലതാമസം വരുത്താതെ തന്നെ ഏലിയാവിനോടൊപ്പം പുറപ്പെടുവാൻ തയ്യാറായി. പുറപ്പെടും മുമ്പ് പിന്തിരിപ്പിക്കുവാൻ സാധ്യതയുള്ള ഘടകങ്ങളെ ഏലീശ ഇല്ലാതാക്കി. അതായത്, ഞാൻ ഇനി എന്നെ വിളിച്ചവനോടൊപ്പം മുൻപോട്ട് മാത്രം പോകും, ഒരിക്കലും പിന്തിരികയില്ല എന്നുള്ള പരസ്യ പ്രഖ്യാപനമായിരുന്നു. അതെന്തായിരുന്നു ആ പരസ്യ പ്രഖ്യാപനം? അപ്പനെ അമ്മയും ചുംബിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞ് അവരെ ചുംബിച്ചു. പിന്നീട് ചെയ്തത് കാളയെ പിടിച്ച് അറുത്ത് കാളയുടെ കോപ്പ് കൊണ്ട് മാംസം പാകം ചെയ്തു ജനത്തിന് കൊടുത്തു. അവർ തിന്നു. പിന്നെ എഴുന്നേറ്റ് ഏലിയാവിന്റെ പിന്നാലെ ചെന്നു. ക്രൈസ്തലാവൻ പിന്നെ എഴുന്നേറ്റ് ആയിരിക്കുന്ന അവസ്ഥ, പിന്തിരിയാൻ സാധിക്കുന്ന കാര്യങ്ങളെ എല്ലാം നശിപ്പിച്ച ശേഷം ആയിരിക്കുന്ന ഇടത്ത് നിന്ന് എഴുന്നേറ്റു ഏലിയാവിന്റെ പിന്നാലെ പോയി. ഏലീശയുടെ മേൽ വീണ പുതപ്പും വിളിയും തിരഞ്ഞെടുപ്പിനെയുമാണ് ഇവിടെ കാണിച്ചത്. ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുവാനുള്ള സമയമായി എന്നറിഞ്ഞ ഏലീശ ഏലിയാവിനോട് ഒരു കാര്യം ചോദിച്ചു. ഏലിയാവിന്റെ ഇരട്ടിപ്പങ്ക ആത്മാവിനെ, എത്ര നല്ല ആഗ്രഹം! പക്ഷെ ഈ ആഗ്രഹം ലഭ്യമാകേണ്ടവർ ആ കാഴ്ച കാണുവാൻ ശ്രദ്ധയോടുകൂടെ ഇരിക്കണം. എങ്ങനെ ഒരാഗ്രഹം നിനക്കുണ്ടോ? 2 Samuel 9:9-11 ശ്രദ്ധിക്കുക. 2 Samuel രണ്ടാം അധ്യായം അതിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ. അപ്പോൾ ഏലിയാവ് തന്റെ പുടപ്പ് എടുത്ത് മടക്കി വെള്ളത്തെ അടിച്ചു, അതങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഉണങ്ങിയ നിലത്ത് കൂടി അക്കരയ്ക്ക് കടന്നു. അവർ അക്കരയ്ക്ക് കടന്ന ശേഷം ഏലിയാവ് എലീശയോട്, ഞാൻ നിങ്ങൾ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പ് ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണം ചോദിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. ഏലീശ, നിന്റെ ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് എന്റെ മേൽ വരുമാറാകട്ടെ. ഞാൻ നിങ്ങൾ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും. ആ വാക്ക് കേട്ട് എലീശ ശ്രദ്ധയോടുകൂടെ ഇരുന്നു. അങ്ങനെ ആ പുതപ്പ് അവന് ലഭ്യമാകുകയും ഇരട്ടിപ്പങ്ക് അനുഗ്രഹം അവന് ലഭിക്കുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ എലീശ തന്റെ പ്രവൃത്തി ആരംഭിച്ചു. അങ്ങോട്ട് പോയപ്പോൾ ഏലിയാവ് പുതപ്പ് കൊണ്ട് യോർദാനെ രണ്ടായിട്ട് വിഭാഗിച്ച കണ്ട എലീശ. മടങ്ങി വന്നപ്പോൾ ആദ്യത്തെ പ്രവൃത്തി ഏലിയാവ് ചെയ്തതുപോലെ യോർദാനെ രണ്ടായി വിഭജിച്ചു. എലീശ ചെയ്ത മറ്റൊരു അത്ഭുതമാണ് 20 യവത്തപ്പവും മലരും കൊണ്ട് 100 പേർക്ക് വിളമ്പി ശേഷിപ്പിച്ചത്. യേശു അതിന്റെ 50 മടങ്ങ് ആളുകളെ പോഷിപ്പിച്ചു. മർക്കോസ് 6 43-44 വരെയുള്ള വാക്യങ്ങളിൽ, വിളി കേട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്നവനെ അഭിഷേകത്തിന്റെ ശക്തിയോടെ പ്രവർത്തിപ്പാൻ കഴിയുള്ളൂ. വിളി കേട്ട അവിടെ ഇരുന്നോക്കത്തില്ല. വിളി കേട്ടവൻ കാലതാമസം വരുത്താതെ ഇറങ്ങി പ്രവർത്തിക്കുമ്പോഴാണ്, നീ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ അഭിഷേകത്തിന്റെ ശക്തി നിന്റെ മേൽ പ്രവർത്തിക്കും. പത്രോസ് വിളി കേട്ട് ഇറങ്ങി ശിഷ്യനായി തീർന്നു. പക്ഷെ പടകും വലയും എടുത്തിറങ്ങിയത് കാൽവറി യാഗത്തിന് ശേഷമുള്ള ഗുരുവിന്റെ അസാന്നിധ്യത്തിന് ശേഷമാണ്. അത് മനസ്സിലാക്കിയ ഗുരു പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തി. നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ന ചോദ്യം, കാലതാമസമില്ലാതെ പ്രവർത്തനം നിരതനാകുവാൻ ശൗലിനെ പ്രേരിപ്പിച്ചു. ഇന്ന് ഏലിയാവിന്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുന്നവരോട് ദൈവം തിരിച്ചൊരു ചോദ്യം ചോദിക്കും. ഇവരെ രണ്ടുപേരെയും പോലെയുള്ള, അല്ലെങ്കിൽ ഏലിയാവിനെ ഏലീശയും പോലുള്ള അഭിഷക്തർ എവിടെയാണ്? അഭിഷേകത്തിന്റെ ശക്തി പകരുവാൻ യഹോവ തയ്യാറാണ്. പക്ഷേ സ്വാർത്ഥത വിട്ട് ആ അഭിഷേക പുതപ്പ് വീഴുന്നത് നോക്കിയിരുന്ന് സ്വീകരിപ്പാൻ നാം തയ്യാറാണോ? എങ്കിൽ ഇരട്ടിപ്പങ്ക് ആത്മശക്തി നമ്മളിലേക്ക് പകരും. ആ വേണമെന്ന ആഗ്രഹത്തോടെ നമുക്ക് കർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലാം. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ആത്മശക്തിക്ക് വേണ്ടി നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിൽ സന്തോഷിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തന്ന ദൈവമേ, ആ വിളിക്കായി കാത്തിരിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. വിളി ലഭിക്കുമ്പോൾ അത് സ്വീകരിച്ച് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അമാന്തിച്ചിരിക്കാതെ പഴയതിനെയെല്ലാം പൂർണമായി വിട്ട് ഞങ്ങളെ പരാജയത്തിലേക്ക് തള്ളിയിടുന്ന, അല്ലെങ്കിൽ തിരിഞ്ഞോടുവാൻ പ്രേരിപ്പിക്കുന്ന എല്ലാ ഘടകങ്ങളെയും മാറ്റി അങ്ങയുടെ ഹിതം പോലെ പ്രവർത്തിച്ച് മുമ്പോട്ട് പോകുവാൻ അഭിഷേകത്തിന്റെ ശക്തി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ അങ്ങയുടെ മുമ്പാകെ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കും. കാത്തിരുന്ന് അനുഗ്രഹം പ്രാപിക്കുന്നവരാക്കി ഞങ്ങളെ തീർക്കണമേ. കുറവുകളെയെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ അപേക്ഷയെ കേൾക്കണമേ. ആമേൻ. നവംബർ മാസവും ദൈവത്തെ വചനത്തെ കുറിച്ച് ചിന്തിപ്പാൻ നമ്മളെ സഹായിച്ച ദൈവത്തിന്, നമുക്ക് ആയുസ്സും ആരോഗ്യവും തന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ദൈവം നിങ്ങളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ഒരു പുതിയ വർഷത്തിലേക്കുള്ള ഒരുക്കത്തിന്റെ സമയമാണ്. ഈ അഭിഷേകത്തിന്റെ പുതപ്പ് സ്വീകരിച്ച് പുതിയ ഒരുക്കത്തോടെ ഡിസംബർ മാസം നിന്നെ തന്നെ സമർപ്പിച്ച് പുതുവർഷത്തിലേക്ക് അനുഗ്രഹത്തോടെ പ്രവേശിപ്പാൻ തയ്യാറാകുമോ? കുഞ്ഞുങ്ങളെ, ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ. ബൈബിൾ സ്റ്റഡി .co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. താങ്ക് യു ആൾ.